നമസ്കാരം, സ്വാഗതം എല്ലാവർക്കും. അപ്പം ഇന്ന് 8-ാം തീയതി, March 8 വനിതാ ദിനം. അപ്പോൾ ഈ വനിതാ ദിനം എല്ലാവരും ആഘോഷിച്ചുവെന്ന് കരുതുന്നു. അപ്പം ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റിൽ ഇന്ത്യ ജയിക്കുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ജയിച്ചില്ല. എന്നാലും സാറില്ല, ഫൈനലിലൊക്കെ എത്തിയല്ലോ. അപ്പോൾ ഇന്ന് പിന്നെ ഒരു മീഡിയ ബാനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊന്ന് സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ മീഡിയ ബാൻ എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ 6-ാം തീയതി വൈകുന്നേരം ഒരു 7:30 മലയാളത്തിലെ 2 ചാനൽ, അതിൽ ഏഷ്യാനെറ്റ് ന്യൂസാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ചാനലാണ് മലയാളത്തിൽ. അത് 2-ാം സ്ഥാനത്തേക്കാൾ ഉള്ള ടിവിനേക്കാൾ ഏകദേശം ഡബിൾ ആൾക്കാർ കാണുന്ന ഒരു ചാനലാണ്. 1-ാം സ്ഥാനത്തിൽ നിൽക്കുന്നതാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയാണ് അതിൻ്റെ പിന്നെ പ്രധാനപ്പെട്ട അതിൻ്റെ ആയുധം. അപ്പോൾ അത് വൈകുന്നേരത്തോടെ 7:30 പിന്നെ അപ്രത്യക്ഷമായി. അപ്പം ഞാനിങ്ങനെ കാണുന്നുണ്ടായിരുന്നു, ടി വി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് നോക്കിയപ്പം അതിൽ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. എന്താന്ന്, പിന്നെ മഴ കാരണമോ അല്ലെങ്കിൽ എന്തോ ലിങ്ക് ഇല്ലാത്തതുണ്ടോ പിന്നെ ചാനൽ കിട്ടുന്നില്ല എന്ന്. അപ്പം ഞാൻ ആദ്യം നോക്കി, ഓ മഴയുണ്ടോ നോക്കുമ്പോൾ, പുറത്ത് നോക്കി നോക്കുമ്പോൾ മഴയൊന്നുമില്ല. പിന്നെ വിചാരിച്ചത് തന്നെ റീചാർജ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയല്ലോ എന്ന് ചോദിച്ചു. പക്ഷേ ഇപ്പുറമുള്ള ചാനലൊക്കെ ജസ്റ്റ് നോക്കുമ്പോൾ അതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ബാക്കി ചാനലൊക്കെ കാണുന്നുണ്ട്. പിന്നെ വേറെ മറ്റ് ചാനലുകളൊന്നും പറയുന്നില്ല ഏതിങ്ങനെ ബാൻ ഉള്ളതെന്നും, അതാണ് അതിൻ്റെ പ്രത്യേക കാര്യം. പിന്നെ ഒന്ന് നോക്കി കുറച്ചുകൂടി കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ മീഡിയ വണ് ഇതൊക്കെ ആക്കിയപ്പം പിന്നെ ഏതൊരു ചാനലിൽ ഇങ്ങനെ പിന്നെ ടി വി മൊബൈൽ എടുത്തു അതാ ഇല്ലാന്ന് ചോദിച്ച്, പിന്നെ മൊബൈൽ എടുത്ത് നോക്കി 2-3 ആൾക്കാർക്ക് മെസ്സേജ് ചെയ്ത് നോക്കി എന്താ സംഭവം എന്ന്. അപ്പോഴാണ് മനസ്സിലായത് ഇത് ബാനായി എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റീചാർജ് ചെയ്തിട്ടില്ല എന്നാണ്. കാരണം ഇത് ആരോ പറയുന്നുണ്ട് ഏഷ്യാനെറ്റ് ചാനലിൽ പോലും അവർക്കത് മനസ്സിലായിട്ടില്ല എന്ന്. കാരണം ഇതെന്തോ ഡൽഹിയിൽ നിന്നുള്ള പരിപാടിയാണ് ഒപ്പിച്ചത്, അവർ ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെപ്പറ്റി പിന്നെ പ്രതികൂലിച്ചും അനുകൂലിച്ചും സന്തോഷിച്ചും സന്താപം പ്രകടിപ്പിച്ചും ഒരുപാട് ഇതുണ്ടായി. അപ്പം ഇതിലിപ്പോൾ നമ്മുടെ ഒരു അഭിപ്രായം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു എന്താ പറയുക, ഒരു അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ ഒരു നടപടിയിലേക്ക് തുല്യമായൊരു നടപടിയാണെന്ന് മാത്രമേ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റൂ. കാരണം ഇവരോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു, അതിനൊരു മറുപടി കൊടുത്തു, മറുപടി തൃപ്തികരമാണെന്നോ അല്ലെങ്കിൽ ഇത് അല്ലാണ്ട് നിങ്ങളത് എടുക്കുന്നൊന്നും പറഞ്ഞില്ല, നേരെ ഒരു ആക്ഷൻ അങ്ങ് എടുത്തു. ആക്ഷൻ എടുക്കുന്നത് മാത്രമല്ല, ആക്ഷൻ വളരെ പിന്നെ എന്താ പറയുക, വെള്ളിയാഴ്ച അങ്ങനെ എന്താ പറയുക ഒരു വീക്കെൻഡിൽ നടത്തിയാൽ പിന്നെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാക്കി. മാത്രമല്ലാത്ത എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇതിൽ പിന്നെ പിൻവലിച്ചു, അതിനെപ്പറ്റി വൻ വിവാദം. ആ വിവാദത്തെപ്പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അതല്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ. അപ്പോൾ അതിൽ പറയേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ ചിന്തിക്കാൻ ആൾക്കാരില്ലെങ്കിൽ ചിന്തിക്കാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു കലാപവും അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ, കലാപത്തിൽ എന്ന് പറയുമ്പോൾ മിക്കവാറും എന്തായാലും രണ്ട് കൈയടിച്ചാലേ ഒച്ച ഉണ്ടാവുക. അപ്പോൾ രണ്ട് ഭാഗത്തും ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം ഒരു ഭാഗത്ത് മാത്രം ഉണ്ടാവുന്ന പിന്നെ പ്രശ്നങ്ങൾ അത് പിന്നെ വലുതാക്കി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ശൈലി, അതാർക്കും ഭൂഷണമല്ല. അത് അപ്പുറത്തുണ്ടായിരിക്കുന്ന അപ്പുറത്തെ മറ്റ് കേൾവിക്കാരിൽ പ്രശ്നമുണ്ടാക്കും. അത് സംയമനത്തോടെ കൊടുക്കുന്ന ഒരു ശൈലി, പ്രത്യേകിച്ച് ലൈവ് റിപ്പോർട്ടിങ് അല്ലേ. പിന്നെ 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ അതിൻ്റെ പറ്റി ഒരു ചാനൽ ചർച്ചയിൽ അല്ലെങ്കിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ വിശകലനം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന പ്രത്യേകിച്ച് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് അങ്ങനെ കൊടുക്കുന്നത് തെറ്റാണ്, അല്ലെ അതിനെതിരെ ശക്തമായ നിയമം കൈമലുണ്ട്. നിയമം ഇതുവരെ ആരും അങ്ങനെ പ്രയോഗിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ബാൻ ഇന്ത്യയിൽ ആദ്യമായിട്ടൊന്നുമല്ല, പല ഘട്ടത്തിൽ പല ടി വി ചാനലുകൾക്കും ഇങ്ങനത്തെ ബാൻ വന്നിട്ടുണ്ട്. വലിയ വലിയ ചാനലുകൾക്ക്, NDTV അടക്കമുള്ള ചാനലുകൾക്ക് ഇത് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം ആ പോയിന്റ് ആരും ശ്രദ്ധിച്ചില്ല. കാരണം നിയമം ഉണ്ടായിട്ടും ഈ ഒരു പ്രധാനപ്പെട്ടൊരു ശക്തമായ കാരണം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് പിന്നെ ഒരു ആക്ഷൻ എടുത്തത്. പക്ഷേ ആ ആക്ഷൻ എടുത്തത് ഇങ്ങനെ ബാൻ ചെയ്യുന്ന പരിപാടി, ഇത് ഇങ്ങനെ പാടില്ല എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു വലിയൊരു തുക പോട്ടൊരു 1 കോടിയോ 2 കോടിയോ അല്ലെ പോട്ടെ, 5 വലിയ ചാനലല്ലേ, അപ്പോൾ 5 കോടിയും വേണ്ടേ, 5 കോടി ഉറുപ്പ്യ കെട്ടിവെക്കാൻ പറയാം. എന്നിട്ട് അതിനെപ്പറ്റി ഒരു ഇപ്പം അങ്ങനെയാണ് നടക്കുന്നത്. വലിയ സമരങ്ങളൊക്കെ ഇപ്പോൾ നടക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, പോലീസ് ലാത്തി ചാർജ് ഒന്നും ചെയ്യുന്നില്ല, നല്ല ഹൈ ഡെഫിനേഷൻ ക്യാമറ എടുത്ത് പോവും, എന്നിട്ട് അക്രമികളെ ഫോട്ടോ വീഡിയോയും പിടിക്കും, അവൻ്റെ വീട്ടിൽ പിന്നെ ഇതിൻ്റെ നഷ്ടപരിഹാരം ചോദിച്ചിട്ട് സമൻസ് പോവും. അങ്ങനെയുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 കോടി ഉറുപ്പ്യേൻ്റെ നഷ്ടപരിഹാരം എല്ലാവരും കെട്ടിവെക്കാൻ പറഞ്ഞിട്ട് ചെയ്യുമായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ പൈസ പോകുന്നത് ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. ഗവൺമെൻറ്റിന് യഥാർത്ഥത്തിൽ ഇത്തരം പിന്നെ കാര്യങ്ങളൊക്കെ നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫൈൻ അടിക്കലായിരുന്നു നല്ലത്, ഒരു ഫിനാൻഷ്യൽ ഇതായിരുന്നു നല്ലത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബാൻ ചെയ്യലൊന്നും അത് ശരിയല്ലല്ലോ. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് പിന്നെ സത്യം പറഞ്ഞ ഒരു സാമ്പത്തിക താല്പര്യമാണ്, കാരണം ഈ ഫൈനാണെന്ന് ശരിക്കും പിന്നെ ഈ പിന്നെ ഇതിനെതിരെ ഒരു ഡിറ്ററൻ്റായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഉദാഹരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു സാമ്പത്തിക താല്പര്യമാണ്. കാരണം കാണാൻ ആളുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ വാർത്ത കൊടുത്തിട്ട് കാര്യമുള്ളൂ, മനസ്സിലായില്ലേ? അപ്പം കാണാനിപ്പം നിങ്ങൾക്ക് ആർക്കും കലാപത്തിനെ പറ്റിയോ ഇതിനെപ്പറ്റിയോ ഒന്നും കാണാൻ ഒരാൾക്കും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് വാർത്ത കൊടുത്തിട്ടും കാര്യമില്ല, ആൾക്കാർ ബിഗ് ബോസോ അങ്ങനത്തെ ഇതേ കാണുള്ളൂ. അപ്പം ഏഷ്യാനെറ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മറ്റ് ചാനലുകൾ പല വാർത്ത കൊടുക്കുന്നു, അപ്പോൾ അത് ഏഷ്യാനെറ്റ് കൊടുത്തില്ലെങ്കിൽ ഓരോ സർക്കുലേഷൻ കുറയും, ഒന്നാം സ്ഥാനം കുറയും, ഒന്നാം സ്ഥാനം കുറഞ്ഞാൽ പരസ്യ വരുമാനം കുറയും. അപ്പോൾ അത് ചാനലിൻ്റെ നിലനിൽപ്പിനെയും ജീവനക്കാരുടെ ശമ്പളത്തിനെയും ബാധിക്കുന്നുള്ളതുകൊണ്ടാണ് എത്ര റിസ്ക് എടുത്തിട്ടും ഇവരങ്ങനെ ചെയ്യുന്നത്. മീഡിയ വണ്ണുവിൻ്റെ ഓരോ താല്പര്യം വേറെ ഉണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇത് ഇതേ സംഭവം തന്നെയാണ് ഈ അമേരിക്കയിൽ ഫോക്സ് ന്യൂസ് എന്ന് പറയുന്നത്. ഫോക്സ് ന്യൂസ് ഒരു സൈഡിൽ ഒറ്റക്കാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളിപ്പോൾ ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ ഫോക്സ് ന്യൂസ് ഒറ്റക്ക് അമേരിക്കയിൽ ട്രംപിന് അനുകൂലം, മറ്റത് എല്ലാവരും ഓപ്പോസിറ്റാണ്. പക്ഷേ എന്നാലും ഫോക്സ് ന്യൂസ് പിടിച്ചു നിൽക്കും, കാരണം എന്താ, കാണാൻ ആളുണ്ട്, കേൾക്കാൻ ആളുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം. ഇപ്പോൾ കഴിഞ്ഞ ശബരിമല സംഭവത്തിന് എന്തുണ്ടായത്, എല്ലാ ചാനലുകളും പിന്നെ സ്ത്രീ പ്രവേശനം അനുസരിച്ച് അനുകൂലമാക്കി വാർത്ത കൊടുത്തു. പക്ഷെ പറ്റിയെന്താ, ജനത്തിന് അതല്ലായിരുന്നു താല്പര്യം, ജനങ്ങൾ വേണ്ട എന്നുള്ളത് ഒരു കൺസർവേറ്റീവായ ഇതാണ് ആക്കിയത്. അതുകൊണ്ടാണ് ഈ ജനം ടി വി അടിച്ചും കയറിപ്പോയത്. ഇപ്പോൾ ജനം ടി വി അടിച്ച് രണ്ടാമത് ഒന്നാം സ്ഥാനത്ത് രണ്ടാമത്തെ സ്ഥാനത്ത് എത്തിയപ്പം മറ്റുള്ളവർക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ നിലപാടും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് റേറ്റിംഗ് പോകുന്ന കാരണപ്പം അവരും നല്ലൊരു നിലപാട് മാറ്റി, അത്രയേ ഉള്ളൂ. അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ കൂടുതലായിട്ടും ഫിനാൻഷ്യൽ സാമ്പത്തിക താല്പര്യമാണ് ഈ ന്യൂസിനൊക്കെ ഉള്ളത്. അപ്പോൾ ഈ സാമ്പത്തിക താല്പര്യം ന്യൂസിനുണ്ടെങ്കിൽ ഇതിനെയൊക്കെ നേരിടാനായിട്ട് ഒരു വഴിയേ ഉള്ളൂ, പിഴ എന്ന് പറയുന്നില്ല, ഒരു ജാമ്യസംഖ്യ കെട്ടിവെക്കാൻ പറയുക, അന്നേരം എല്ലാം അടങ്ങും, എല്ലാ റിപ്പോർട്ടിങ്ങും വരും. ബാൻ ചെയ്യുന്ന പരിപാടി അതൊരു ചെറിയൊരു എന്താ പറയുക അടിയന്തരാവസ്ഥയിലേക്ക് കണ്ടുപോയത് ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളങ്ങനെ അനുഭവിച്ചില്ല എന്നാലും പറയുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി, ഇപ്പം എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം മാർച്ച് 11 ഇന്ന് 8 11 പാർലമെൻറ്റ് ഹോളി അവധി കഴിഞ്ഞിട്ട് സമ്മേളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമ്മേളനത്തിന് ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ടൊരു ദിവസം തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സമ്മേളനത്തിന് വലിയ ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ചകളിൽ ചിലപ്പം ഇപ്പം ഈ ബാൻ പിന്നെ ഈ നിരോധനം നിയന്ത്രിക്കാൻ അല്ലെ പിൻവലിക്കാനുള്ളൊരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയമാണ്. അപ്പോൾ അണ്ണെസറി ആയിട്ട് ഇങ്ങനെയൊരു എന്താ പറയുക ഒരു മീഡിയ ബാൻ, അതിപ്പോൾ കേരളത്തിൽ ആകെ ശരിക്കും പറഞ്ഞാൽ 3 crore ആൾക്കാരാണ് കേരളത്തിൽ, ടി വി ആണെന്ന് തന്നെ ഒരു ഇപ്പോൾ ഒരു എത്ര ആളുണ്ടാകുക. പക്ഷേ ഇന്ത്യ മൊത്തം ഉള്ളത് 130 130 എന്ന് പറയുമ്പോൾ കേരള ജനസംഖ്യ ഏകദേശം 2% വരുന്നുള്ളൂ. അപ്പോൾ കേരളത്തിലെ വോട്ടിങ്ങോ അല്ലെങ്കിൽ കേരളത്തിലെ ആളുകളോ ഇന്ത്യയിലെ മൊത്തം ആളുകളുടെ ഒപ്പീനിയനുമായിട്ട് ശരിക്കും പറഞ്ഞാൽ യാതൊരു ബന്ധമില്ല. പക്ഷേ കേരളത്തിനുണ്ടാകുന്ന ഏതൊരു ചെറിയൊരു പ്രശ്നം പോലും ദേശീയ തലത്തിൽ ആർക്കും ഒരു ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വെറുതെ ബാൻ ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് മാത്രം പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നുണ്ട്, അപ്പോൾ അത് പാർലമെൻറ്റ് പ്രക്ഷുബ്ധമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വിചാരിച്ചാവാം അവരെ ബാന് പെട്ടെന്ന് നിർത്തിയത്. അപ്പോൾ ഈ മാർച്ച് 11 എന്ന് പറഞ്ഞ ഈ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ ചർച്ചകൾ വരും, ഈ ഡൽഹിയിലെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ വലിയ ചർച്ചകൾ വരും. അപ്പോൾ അതിനുള്ള മുഴുവൻ ഒരുക്കത്തിലുമാണ് രണ്ട് കൂട്ടരും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതൊരു പ്രെഡിക്റ്റ് ചെയ്യാണ്, അമിത്ഷായും ടീമും ഒക്കെ നന്നായിട്ട് ഒരു ഹോളി ആഘോഷം പോലും പിന്നെ ഒഴിവാക്കിയിട്ട്, കാരണം കൊറോണ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ മൂപ്പരും ടീമും എന്താ പറയുക അഹോരാത്രം കണ്ണിൽ എന്താ പറയുക ബേണിങ് ദ മിഡ് നൈറ്റ് ഓയിൽ, മൂപ്പര് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എവിഡൻസും ആക്കുന്നുണ്ട്. അപ്പോൾ നല്ല കടലാസിൽ ഏത് ബുക്ക് മാർക്കൊക്കെ കളർ തരാതരം കളറൊക്കെ വെച്ചിട്ടുള്ള ബുക്ക് മാർക്കൊക്കെ എഴുതിയിട്ട് മൂപ്പര് പേപ്പറൊക്കെ എടുത്ത് വരും. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഇത് നിങ്ങൾക്ക് അപ്പുറത്തുള്ളവർക്കും ഡാറ്റ വേണം, പ്രതിപക്ഷത്തിലോട്ടർക്കും ഡാറ്റ വേണം. അപ്പോൾ അതൊക്കെ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. അതാണ് എനിക്ക് ഈ മാർച്ച് 8 പറയാനുള്ളത്. 11 നിങ്ങൾ ഒന്ന് ലോക്സഭയും രാജ്യസഭയും ഒക്കെ ഒന്ന് കാണുക, എന്നാണ് കാര്യമായ ഡിബേറ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഡിബേറ്റിലേക്ക് ഒരു പ്രശ്നമാവണ്ട എന്ന് കരുതി ആവണം ഈ മീഡിയ ബാൻ ഒന്ന് പെട്ടെന്ന് നിർത്തിക്കൊടുത്തത്. പിന്നെ മീഡിയ ബാൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്, മൊബൈൽ ഇൻ്റർനെറ്റ് നിരോധിച്ചപ്പോഴാണ് പല സ്ഥലത്തും കഴിഞ്ഞ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് നിന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഏതാണ്ട് ഒരു ടെക്നിക്കൽ സ്വിച്ച്, ഒരു സ്വിച്ച് ഇടുകയും സ്വിച്ച് ഓഫ് ചെയ്യുന്നതും ചെയ്യുന്നതും ആ ഒരു ലാഘവത്തോട് കൂടിയല്ലേ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന പോലെ കംപ്ലീറ്റ് മീഡിയ ബന്ദ് ചെയ്യാൻ പറ്റും എന്നും കൂടി ഈ ഒരു പ്രോസസ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മാത്രമല്ല യൂട്യൂബ് ചാനൽ, കാരണം യൂട്യൂബ് സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതും കാണാൻ പറ്റില്ല. ഒന്നും എല്ലാം കട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യത്തിന് മോശമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അക്കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. ഇപ്പോൾ ഈ ജനാധിപത്യത്തിൻ്റെ ഈ മാർച്ച് 11 എന്ത് സംഭവിക്കുന്നു